പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സഖറിയ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠനവും ധ്യാനവും ആരംഭിക്കാം. ദാരിയൂസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് 4-ാം ദിവസം സഖറിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബഥേൽ നിവാസികൾ ഷരേസറിനെയും റഗം മെലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോരുന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറൂസലേമും പ്രാന്തനഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത്? കർത്താവ് സഖറിയായോട് അരുളി ചെയ്തു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക, സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക, വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല, കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത നിയമവും വചനവും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനങ്ങളുടെ ഇടയിൽ ചിതറിച്ചു. അവർ വിട്ടുപോയ ദേശം ശൂന്യമായി, ആരും അതിലെ കടന്നുപോയില്ല, മനോഹരമായ ദേശം വിജനമായി. സ്നേഹമുള്ളവരെ, സഖറിയ പ്രവാചകനിലൂടെ ഉപവാസത്തെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളാണ്, അറിയിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഉപവാസത്തിൻ്റെ വിവിധ വശങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉപവാസവും കരുണയും തമ്മിലുള്ള ബന്ധത്തിലാണ്. ഉപവാസം കാരുണ്യത്തിൻ്റെ പ്രകടനമായിരിക്കണം എന്ന ബൈബിളിൻ്റെ പ്രബോധനം. സഖറിയ പ്രവാചകൻ രംഗപ്രവേശം ചെയ്തത് പ്രവാസത്തിന് ശേഷമാണ്. ഇവിടെ 70 വർഷങ്ങൾ എന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. കഴിഞ്ഞ 70 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജെറൂസലേം പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. ജെറൂസലേം പട്ടണം 587 BCയിൽ നശിപ്പിക്കപ്പെട്ടു നബൂഖദ്നേസർ രാജാവിൻ്റെ സൈന്യത്താൽ. അതിനുശേഷം 70 വർഷം കഴിയുമ്പോൾ 587 എഴുതി പോകുമ്പോൾ 517. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് സഖറിയ പ്രവാചകൻ രംഗപ്രവേശം ചെയ്തത്. ഈ കാലഘട്ടത്തിൽ തന്നെ വന്ന വ്യക്തിയാണ് ഹഗ്ഗായി എന്ന പ്രവാചകനും. സഖറിയായും ഹഗ്ഗായിയും ഒക്കെ പ്രവചിക്കുന്ന ആരംഭ കാലഘട്ടത്തിൽ, പ്രവാസത്തിന് ശേഷം പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽക്കാരും മടങ്ങി വന്ന കാലഘട്ടത്തിൽ ഒരുപാട് ക്ലേശങ്ങൾക്ക് അവർ ഇരയായിരുന്നു. ജെറൂസലേം പട്ടണം നശിപ്പിക്കപ്പെട്ടു, ദേവാലയം നാശക്കൂമ്പാരമായി കിടക്കുകയായിരുന്നു. മടങ്ങി വന്ന ജനങ്ങൾ ആദ്യമേ ജെറൂസലേം ദേവാലയം പണിയണം, ദേവാലയത്തിന് വേണ്ടി ദേവാലയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ആവശ്യപ്പെട്ടു, സഖറിയ പ്രവാചകനിലൂടെയും. ജനങ്ങൾ വലിയ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം അവർ ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണെന്ന് പ്രവാചകന്മാർ പറയുകയുണ്ടായി. ഉദാഹരണത്തിന് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം, ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ദാരിയൂസ് രാജാവിൻ്റെ 2-ാം ഭരണവർഷം 6-ാം മാസം 1-ാം ദിവസം യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലിനും യഹോസദാക്കിൻ്റെ മകനും പ്രധാന പുരോഹിതനുമായ ജോഷുവായ്ക്കും ഹഗ്ഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. അപ്പോൾ ഹഗ്ഗായ് പ്രവാചകൻ വഴി കർത്താവ് അരുളിച്ചെയ്തു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചയിൽ ഇടാൻ മാത്രം. അപ്പോഴേ എത്ര അധ്വാനിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല, ലഭിക്കുന്നൊന്നും തൃപ്തി നൽകുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് പ്രവാചകൻ പറയും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ. ഞാനതിൽ സംപ്രീതനാകും, മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഏറെ തേടി, ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്നു, അത് പുതുക്കി പണിയണം. അതാണ് പ്രവാചകനിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചു, അവർ കഠിനമായി അധ്വാനിച്ചു, കഴിവിനൊത്തവർ നൽകി, അങ്ങനെ ദേവാലയം പണി പൂർത്തിയായി. ജെറൂസലം ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ടും ഇസ്രായേലിലെ ജനങ്ങളുടെ സാമ്പത്തിക ക്ലേശത്തിന് മാറ്റമുണ്ടായില്ല, അത് തന്നെയല്ല കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് സഖറിയ പ്രവാചകൻ കടന്നു വരുന്നത്. ദേവാലയം ബാഹ്യമായ ആലയം പണിതുകൊണ്ട് മാത്രം സമൂഹത്തിൽ ഭദ്രതയുണ്ടാവുകയില്ല എന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ വരികയാണ്. ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഇനിയും ഉപവസിക്കണമോ? എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ഉപവസിക്കുന്നത്? യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ ഈ ചോദ്യം ചോദിച്ചതായിരുന്നു. ഞങ്ങൾ ഉപവസിക്കുന്നു, നീ അത് കാണുന്നില്ലല്ലോ. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു, നീ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇവിടെ ഉപവാസവും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഒരല്പം കൂടി അടുത്തു ചെന്നാൽ നമുക്ക് കാണാം ഒരു വ്യത്യാസം. ഇസ്രായേൽ ജനത്തിലേക്ക് കടന്നു വന്ന ഉപവാസത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടിൽ ഉണ്ടായ ഒരു വ്യതിയാനം. പ്രവാസത്തിന് മുമ്പ് വന്ന പ്രവാചകന്മാർ അധിക പങ്കും ജനത്തിൻ്റെ ആധ്യാത്മികവും സാമൂഹികവുമായ നവീകരണത്തിന് ഊന്നൽ കൊടുത്തവരാണ്. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് സമൂഹത്തിൽ നീതി പ്രവർത്തിക്കണം, പരസ്പരം വഞ്ചിക്കരുത്, ദ്രോഹിക്കരുത്, പരസ്പരം നീതി പ്രവർത്തിക്കണം. ആ നീതിയുടെ പ്രവർത്തനത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ഇതായിരുന്നു പ്രവാചകന്മാർ നൽകിയ സന്ദേശം. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ്, മാനസാന്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉപവാസവും പരിഗണിക്കപ്പെട്ടത്. പിന്നെ ഉപവാസത്തിന് പ്രത്യേക ചില നിബന്ധനകളുണ്ടായി. ഇവിടെ സഖറിയ പ്രവാചകൻ പറയുന്ന ഒരു പ്രത്യേക കാര്യം, 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ? സഖറിയയുടെ കാലമായപ്പോൾ 5-ാം മാസം മാത്രമല്ല, 4 തവണ വളരെ കണിശമായി ഉപവസിക്കുന്നതിനെക്കുറിച്ച് സഖറിയ പ്രവാചകൻ എടുത്തു പറയുന്നുണ്ട്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാഭവനത്തിന് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെ സ്നേഹിക്കുവിൻ. ഇവിടെ 4 ഉപവാസങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 4 ഇസ്രായേൽ ചരിത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ 4 വിലാപത്തിൻ്റെ അവസരങ്ങളുമായിരുന്നു. ഉദാഹരണത്തിന്, ആദ്യത്തേത് 4-ാം മാസം 9-ാം ദിവസം നടത്തിയിരുന്ന ഉപവാസം. അത് ജെറൂസലമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള വിലാപത്തിൻ്റെ ഭാഗമായിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായം 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജെറൂസലത്തിൻ്റെ പതനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആണ്ടുതോറും വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തിരുന്നു. അതാണ് 4-ാം മാസം 9-ാം ദിവസത്തെ ഉപവാസം. 2-ാമത്തെ ഉപവാസം 5-ാം മാസം 10-ാം ദിവസമാണ്. ഇത് ജെറൂസലം പട്ടണത്തിൻ്റെ അല്ല, ജെറൂസലം ദേവാലയത്തിൻ്റെ നാശം അനുസ്മരിക്കുന്നതാണ്. പട്ടണം തകർന്നു വീണു, അതിനുശേഷമാണ് ദേവാലയം അഗ്നിക്കരയായത്. ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ജെറമിയായുടെ പുസ്തകം 52-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ 2-ാമത്തെ ഉപവാസം ജെറൂസലം ദേവാലയം അഗ്നിക്കരയായതിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. 3-ാമത്തെ ഉപവാസം 7-ാം മാസം 2-ാം ദിവസമാണ്. അത് ഗദാലിയ എന്ന ഗവർണറുടെ, ഇപ്പം നബുക്കദ്നേസർ ജെറൂസലം പട്ടണം കീഴടക്കി പട്ടണവാസികളെ ബാബിലോണിലേക്ക് അടിമകളായി നാടുകടത്തി അവശേഷിച്ചവരെ ഭരിക്കാനായി ഗദാലിയായി എന്നൊരു ഗവർണറെ നിശ്ചയിച്ചിരുന്നു. ആ ഗദാലിയായെ വധിച്ചതിന് ശേഷം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു കുറേ നേതാക്കന്മാർ. അപ്പോൾ ഗദാലിയായുടെ വധത്തെക്കുറിച്ച് ജനങ്ങൾ വിലപിച്ചു, കാരണം അതിനുശേഷം വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി ബാബിലോണിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷാ നടപടികൾ. അതിൻ്റെ ഓർമ്മയാചരിക്കാൻ വേണ്ടിയാണ് 7-ാം മാസം 2-ാം ദിവസം ഉപവസിച്ചിരുന്നത്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായം 23-25 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 4-ാമത്തെ ഉപവാസം, അത് 10-ാം മാസം 10-ാം ദിവസമാണ്. ജെറൂസലം പട്ടണത്തിൻ്റെ ഉപരോധം ആരംഭിച്ച, ജെറൂസലം പട്ടണം ആക്രമിക്കാൻ തുടങ്ങിയ ദിവസമാണ് 10-ാം മാസം 10-ാം ദിവസം. ഇങ്ങനെ 4 ദിവസങ്ങൾ വലിയ വിലാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളായി അവർ ആചരിച്ചിരുന്നു. ഇതെല്ലാം വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അനുസ്മരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ ജനത്തിന് വലിയ ശിക്ഷ കിട്ടിയതാണ് എന്നവർ കരുതി അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുകയും വിലപിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന 4 ദിവസങ്ങൾ. ഇത് 4 ആണ്ടുതോറും നടത്തിക്കൊണ്ടിരുന്നു. അതിനു പുറമെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായിരുന്നു അവർ ആചരിച്ചിരുന്ന പാപ പരിഹാര ദിനം. ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ ജനം മുഴുവനും തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് വിലപിക്കുകയും പാപത്തിന് പരിഹാരമായി ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിനം പാപ പരിഹാര ദിനം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്ന് പറയും. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പാപപരിഹാര ദിനത്തിൽ ചെയ്യേണ്ടത്? പൊതുസമ്മേളനം ഉണ്ടായിരിക്കണം, ജനം മുഴുവൻ ഒരുമിച്ച് കൂടണം, അവിടെ ബലിയർപ്പണങ്ങൾ നടക്കണം. പ്രധാന പുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരുന്നു, അത് ഈ പാപപരിഹാര ദിനത്തിലാണ്. പ്രധാന പുരോഹിതൻ തൻ്റെ തന്നെ പാപത്തിനു വേണ്ടി, ജനങ്ങളുടെ മുഴുവനും പുരോഹിതന്മാരുടെയും പാപത്തിനു വേണ്ടി, ദേവാലയത്തിന് ശുദ്ധീകരണത്തിനു വേണ്ടി ഒക്കെ ബലിയർപ്പിക്കുന്ന ദിവസമാണ് പാപപരിഹാര ദിനം. ആ പാപപരിഹാര ദിനത്തിലാണ് ഒരു ആടിൻ്റെ തലയിൽ ജനങ്ങളുടെ എല്ലാം പാപം ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത്. പാപം എടുത്തു മാറ്റുന്ന, പാപം വഹിക്കുന്ന കുഞ്ഞാട്. രണ്ടാമതൊരാടിനെ ദൈവത്തിന് പ്രീതികരമായ ദഹനബലിയായി അർപ്പിക്കുന്നതും ഈ പാപപരിഹാര ദിനത്തിലാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ഉപവാസ ദിനങ്ങൾ ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നു. ഉപവാസ ദിനങ്ങൾ ആരംഭത്തിൽ വലിയ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാര പ്രവർത്തനങ്ങളുടെയും ഒക്കെ ദിവസമായിരുന്നു. അന്നവർ കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതരാക്കും, തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയും, തങ്ങളുടെ തലയിൽ ചാരം പൂശും, അതുപോലെ തന്നെ വിലപിക്കും, ദൈവത്തിൻ്റെ വചനം അവർ ശ്രവിക്കും. പക്ഷേ കാലക്രമത്തിൽ ഈ ആചാരങ്ങളൊക്കെ വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായി മാറി. പ്രവാസത്തിന് ശേഷം തിരുനാൾ ആഘോഷങ്ങളായി മാറുന്നു ഈ ഉപവാസ ദിനങ്ങൾ. ഉപവാസ ദിനം മഹാ ഉത്സവങ്ങളുടെ ദിനങ്ങളായി. ഉപവാസം എന്നത് പേരിന് മാത്രമാവുകയും ഉത്സവാഘോഷങ്ങൾ വളരെയധികം ഓടി ഓടി നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സഖറിയ പ്രവാചകൻ്റെ പ്രബോധനം അഥവാ പ്രവചനം നമുക്ക് ശ്രദ്ധേയമായി മാറുന്നത്. സഖറിയയിലൂടെ ദൈവം പറയുന്നത് എന്താണ്? കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക. ഇപ്പോൾ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ തന്നെ സുഖമല്ലേ തേടുന്നത്? ആഘോഷമല്ലേ? ഈ ഉപവാസത്തിന് എന്ത് അർത്ഥമുണ്ട്? ഉപവാസത്തിന് അർത്ഥമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ സഖറിയയിലൂടെ ദൈവം അക്കമിട്ട് അവതരിപ്പിക്കുകയാണ്. ആദ്യമേ ചെയ്യേണ്ടത് സത്യസന്ധമായി വിധിക്കുക. മിഷ്പാത് എന്ന് പറയും ഹെബ്രായ ഭാഷയിൽ. ഷോഫെത്തിയും വിധിയാളന്മാരാണ്. ഷാഫാത്ത് എന്ന പദത്തിന് വിധിക്കുക എന്നാണ് അർത്ഥം. അത് വിധിക്കുന്നത് കോടതിയിലെ കാര്യമാണ്. രണ്ടുപേർ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഉള്ളവനില്ലാത്തവൻ്റെ പിടിച്ചു പറിക്കുകയും ശക്തൻ ബലഹീനനെ മർദ്ദിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബലഹീനനായവൻ തൻ്റെ നീതി ലഭിച്ചു കിട്ടാൻ വേണ്ടി, തിരിച്ചു കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കും. ആരംഭത്തിലൊക്കെ അതിന് നഗര കവാടമെന്നാണ് പറഞ്ഞിരുന്നത്. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്ന ശ്രേഷ്ഠന്മാരുണ്ട്. പിന്നീട് രാജഭരണകാലമായപ്പോഴേക്കും രാജാക്കന്മാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, കോടതികളുണ്ട്, നീതിന്യായ കോടതികൾ. ആ നീതിന്യായ കോടതികളിൽ വിധി പ്രസ്താവിക്കുന്ന ന്യായാധിപന്മാരുണ്ട്, സാക്ഷികളുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ. അതിന് ആധാരമായി നിൽക്കുന്ന നിയമങ്ങളുണ്ട്. ആരംഭകാലത്തിൽ കർത്താവിൻ്റെ നിയമങ്ങളായിരുന്നു അടിസ്ഥാനപരമായി നിന്നിരുന്നത്. പിന്നീട് രാജകീയ നിയമങ്ങളായി. നിലവിൽ നിൽക്കുന്ന നിയമങ്ങളനുസരിച്ച്, നിയമങ്ങളുടെ വെളിച്ചത്തിൽ, ലഭിക്കുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ വിധി പ്രസ്താവിക്കുന്നവനാണ് ന്യായാധിപൻ. ഇങ്ങനെ പ്രസ്താവിക്കുന്ന വിധി നീതിപൂർവകമായിരിക്കണം. നീതിപൂർവകമായി വിധി പ്രസ്താവിക്കുന്ന ന്യായാധിപന്മാർ കോഴ വാങ്ങുന്നവരാവരുത്, മുഖം നോക്കി വിധിക്കുന്നവരാവരുത്, കിട്ടുന്ന പണത്തിൻ്റെ തുക അനുസരിച്ച് നീതി കൊടുക്കുന്നവരായിരിക്കരുത്. ഇവിടെ നീതിപൂർവം വിധിക്കുക, എല്ലാവർക്കും നീതി ലഭിക്കണം. അപ്പോൾ ഉപവാസത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് പ്രവാചകനോട് കർത്താവ് എടുത്തു കാണിക്കുന്നത് നിങ്ങൾ നീതിപൂർവ്വം വിധിക്കണം. പിന്നീട് യേശു ക്രിസ്തു പറയും, കർത്താവ് പറയും, നിങ്ങൾ വിധിക്കരുത്. വിധിക്കരുതെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കരുതെന്നാണ് യേശു പറയുന്നത്. നീതി പാലിച്ചു കൊടുക്കണം ആദ്യത്തേത്, സത്യസന്ധമായി വിധിക്കുക. രണ്ടാമത്തേത്, സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക ഹെബ്രായ ഭാഷയിൽ. കരുണ എന്ന പദത്തിന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഹെസദ് എന്നൊരു പദമാണ്. ഹെസദ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വിശ്വസ്തത, അചഞ്ചലമായ സ്നേഹം, കർത്താവ് തന്നെ തൻ്റെ ഉടമ്പടിയിലൂടെ ഉറപ്പു തന്നിരിക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹമെന്നാണ് അർത്ഥം. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ നിഴലിക്കേണ്ടത് ഈ സ്നേഹമാണ്. കർത്താവ് ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ജനവുമായി ചെയ്ത വാഗ്ദാനം ചെയ്ത ആ ഒരു സ്നേഹം, അതൊരിക്കലും പിൻവലിക്കുകയില്ല. അസ്തമിക്കാത്ത സ്നേഹം, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ജനത്തോട് കാണിക്കുന്ന ആ ഒരു വലിയ സ്നേഹമാണ് ഇവിടെ കരുണ എന്ന് പറയുക. ഹെസദ്, അത് വ്യക്തികൾ തമ്മിലുണ്ടാവണം. നീതിക്കും അപ്പുറത്താണ് കരുണ. എനിക്ക് അവകാശമായത് കിട്ടുന്നത് കൊണ്ട് മാത്രമായില്ല, പലപ്പോഴും അവകാശപ്പെടാനായിരിക്കൊന്നും ഒന്നുണ്ടാവില്ല. ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് വഴിയിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ കടന്നു വന്ന സമറിയാക്കാരന് തോന്നിയതാണ് ഈ കരുണ. അവന് ഹൃദയത്തിൽ അലിവ് തോന്നി. ദൈവത്തിൻ്റെ ആ കരുണ, ദൈവം തന്നെ മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ കഴിവ്. രണ്ടാമത്തേത് കരുണ തോന്നുക. മൂന്നാമത്തേത് അലിവ് കാണിക്കണം. റഹമ എന്ന് പറയും. റഹമ എന്ന പദത്തിന് അലിവ്, കാരുണ്യം, ദയ എന്നൊക്കെ പറയാം. റഹം എന്ന ഹീബ്രു വാക്കുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വാക്ക് വരുന്നത്. റഹം എന്ന് പറഞ്ഞാൽ മാതൃഗർഭം, ഗർഭപാത്രം എന്നൊക്കെയാണ് അർത്ഥം. ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള മനോഭാവം എന്തോ, അതാണ് റഹമ. ദൈവത്തെ റഹമാൻ എന്ന് വിളിക്കാറുണ്ട്. ദൈവം കരുണയുള്ളവനാണ്, സർവ്വജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നവനാണ്. ആ ദൈവമാണല്ലോ യെശയ്യായിലൂടെ പറയുക, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാളും വലിയ സ്നേഹം ദൈവത്തിനുണ്ട്, കരുണയുണ്ട്, അലിവുണ്ട്. ആ അലിവിനെയാണ് ഇവിടെ റഹമ എന്ന് പറയുക. അപ്പം മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകനുടെ കർത്താവ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. നീതിയോടെ വിധിക്കുക, സത്യസന്ധമായി വിധിക്കുക, വിധി നീതിപൂർവകമായിരിക്കണം, കരുണ കാണിക്കുക, അലിവുണ്ടായിരിക്കുക. ഈ നീതിയും കരുണയും അലിവും ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്നത് അത് നിഷേധിക്കപ്പെടുന്നവർക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിലൂടെ നീതി നേടിയെടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. കോടതിയിൽ പോകാൻ പണമില്ലാത്തവരുണ്ട്. വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാനോ ന്യായാധിപന്മാരെ സ്വാധീനിക്കാനോ കഴിയാത്തവരുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് പ്രത്യേകമായും തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തുടർന്ന് പറയും, വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നാലു പേരെ പ്രത്യേകമായിട്ട് എടുത്തു പറയും. ഇത് നാല് കൂട്ടരും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അവഗണിക്കപ്പെടുന്നവരുടെ പ്രതീകങ്ങളാണ്. അതിൽ വരുന്ന ആദ്യത്തേത് വിധവയാണ്. വിധവയ്ക്ക് സംരക്ഷിക്കാൻ ഭർത്താവില്ല. ഒരു സ്ത്രീ വിധവയായി തീർന്ന് പലപ്പോഴും അവളുടെ തന്നെ കുറ്റത്താലാണെന്ന് ഒരു ധാരണയും സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഭർത്താവ് സംരക്ഷണത്തിനില്ലാത്ത വിധവ, അവൾക്ക് ആരുമില്ല തുണയ്ക്ക്. അവളെ ആർക്കും ഉപദ്രവിക്കാം, ആർക്കും ചൂഷണം ചെയ്യാം. ഇങ്ങനെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വിധവ. രണ്ടാമത്തേത് അനാഥനാണ്. മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ മക്കൾ. മൂന്നാമത്തേത് പരദേശിയാണ്. സ്വന്തമായൊരു ദേശമില്ലാത്തവൻ. തൊഴിലിന് വേണ്ടി വന്നവരാവാം, അടിമയായി വിൽക്കപ്പെട്ടവരാവാം, സ്വന്തമായി ഒന്നും ആരെങ്കിലും സംരക്ഷിക്കാനോ ഇല്ലാത്ത വ്യക്തികൾ. അവസാനത്തേത് ദരിദ്രർ എന്ന് പറയും. ഈ നാല് വിഭാഗത്തിൽപ്പെട്ടവരും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്. ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം നൽകുക, അവർക്ക് നീതി ഉറപ്പുവരുത്തുക, അവർക്ക് ജീവിതത്തിൽ, അവരുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള സുരക്ഷിതത്വം കൊടുക്കുക, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഉപവാസം പൂർത്തിയാവേണ്ടത്. ഇതാണ് സഖറിയ പ്രവാചകനിലൂടെ പറയുന്നത്. പക്ഷേ അത് ചെയ്യാൻ ജനം കൂട്ടാക്കുന്നില്ല. ഇത് തന്നെ ഏതാണ്ട് സമകാലികനായ യെശയ്യ പ്രവാചകനിലൂടെ വരും. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായം, എന്തിനുവേണ്ടി ഞങ്ങൾ ഉപവസിച്ചു എന്ന് തുടങ്ങുന്ന ആ ഭാഗത്തിൽ, 58-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നൽകുന്ന കൽപ്പനയുണ്ട്. എന്താണ് ഉപവാസം? ഉപവാസം എങ്ങനെയുള്ളതായിരിക്കണം? എന്തിനു വേണ്ടിയാണ്? ഒരു ദിവസത്തേക്ക് മാത്രം വെളിമപ്പെടുത്തുന്ന, തലയിൽ ചാരം വിതറി ഞങ്ങളുടെ പോലെ തലയും കുനിച്ച് നടക്കുന്നതല്ല ഉപവാസം. പിന്നെ എന്താണ്? 58-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക. കെട്ടുകൾ പൊട്ടിക്കുക, കയറുകൾ അഴിക്കുക. ഇത് പ്രത്യേകമായൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കണം. കൊടുത്തു വിട്ടാൻ പറ്റാത്ത കടത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് തടവിലാക്കപ്പെട്ടവരുണ്ട്, അടിമകളാക്കപ്പെട്ടവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ തങ്ങളുടേതായ തെറ്റിൻ്റെയോ അല്ലാത്തതിൻ്റെ പേരിൽ അടിമകളാക്കപ്പെടുന്നവർ ദുഷ്ടതയുടെ കെട്ടുകളാണ്. അന്യായമായ വലിശ ഈടാക്കിയിട്ട് കൊടുത്തു വിട്ടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ, കടം വീട്ടാത്തതിൻ്റെ പേരിൽ തടവിലാക്കപ്പെടുന്നവർ, അടിമകളാക്കപ്പെടുന്നവർ. അവരുടെ കെട്ടുകൾ പൊട്ടിക്കുക, മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക, അതാണ് ആദ്യമേ ആവശ്യപ്പെടുന്നത്. അതായത് ഒരു സമ്പൂർണമായ കടം ഇളവ് ചെയ്യൽ. ഉപവാസവുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ടത് കടം ഇളവ് ചെയ്ത് കൊടുക്കലാണ്. ജൂബിലി വർഷത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. മഹാജൂബിലി ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ 2000 വർഷം, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുണ്ട് 2000 വർഷം ആചരിക്കുമ്പോൾ, ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ലോകരാഷ്ട്രങ്ങളോട്, പ്രത്യേകിച്ചും സമ്പന്ന രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ സമ്പൂർണ്ണമായ കടം ഇളവ് ചെയ്ത് കൊടുക്കണം. ദരിദ്ര രാജ്യങ്ങളുടെ കടങ്ങൾ കൊടുത്തു വീട്ടാൻ സാധിക്കാതെ, ഒരുപക്ഷേ പലിശയടക്കം ഇതിനകം കൊടുത്തു വീട്ടിയിട്ടും കണക്കനുസരിച്ച് വീട്ടപ്പെടാത്ത കടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കണം. കടമിളവ് ചെയ്യുക, അത് വ്യക്തികൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കേണ്ടതാണ്. അദാലത്ത് വഴി പല ബാങ്കുകളും കടമിളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെ വലിയൊരു കടമിളവ് പദ്ധതി കഴിഞ്ഞ കൊല്ലം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. 60,000 കോടി രൂപ അതിനുവേണ്ടി സർക്കാർ മാറ്റിവെച്ചു എന്നാണ് പറയുക. കുറേ പേർക്ക് അതുകൊണ്ട് ലാഭമുണ്ടായി, അഥവാ കുറേ പേരുടെ ജീവിതം സുരക്ഷിതമായി. ഇപ്രകാരം ഒരു പൊതു അംനെസ്റ്റി കടമിളവ്, ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് സാമ്പത്തികമായ കടം മാത്രമല്ല, ഞാരെങ്കിലും ഞാൻ എൻ്റെ കടക്കാരനായി കണക്കാക്കുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ഞാൻ അവരോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കുക, എല്ലാ കെട്ടുകളും ഒഴിക്കുക, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കണം. കടമിളവ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക. ഇന്ന് 2 തരത്തിലുള്ള രോഗമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഭക്ഷണമില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ, പോഷകാഹാര കുറവ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട്. മറുഭാഗത്തുനിന്ന് അമിതാഹാരം കൊണ്ടുണ്ടാകുന്ന അമിത ശരീരഭാരവും അമിതമായ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും, ഇത് രണ്ടിനും പരിഹാരമുണ്ടാവണം. ആഹാരം പങ്കുവയ്ക്കണം. ഇപ്പോൾ വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുന്നതിൻ്റെ അവസരമായിരിക്കണം ഉപവാസം. ആഹാരം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ആവശ്യപ്പെട്ടത് തന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പങ്കുവയ്ക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ വിശപ്പിൻ്റെ അർത്ഥമെന്താണ്, വിശപ്പിൻ്റെ വേദന എന്താണെന്ന് കുറേയെല്ലാം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. രണ്ട്, ഞാൻ ഈ വിശക്കുന്നതിൻ്റെ ഫലമായി വിശപ്പ് അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാവും. ഇതാണ് രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ജനത്തോട് സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞത്. വിശക്കുന്നവൻ ആഹാരം പങ്കുവയ്ക്കട്ടെ, ആഹാരം അപ്പമില്ലാത്തവനുമായി അപ്പം പങ്കുവയ്ക്കുക, രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് ഒന്ന് കൊടുക്കുക. അപ്പോഴ് ആഹാരം പങ്കുവയ്ക്കുക, ഭവനരഹിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, വീടില്ലാത്തവന് വീട് കൊടുക്കുക, വഴിവക്കിൽ അന്തി ഉറങ്ങുന്നവനെ സ്വന്തം വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക. ഇന്നതൊരു അപകടം പിടിച്ച പണിയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. സ്വന്തം ഭവനം തന്നെ അനാഥർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വ്യക്തികളുണ്ട്. അത് വൃദ്ധമന്ദിരമായിട്ടായിരിക്കാം, അനാഥാലയങ്ങളായിട്ടായിരിക്കാം, ഒന്നോ രണ്ടോ പേരെ ആയിരിക്കാം. രണ്ടുപേരെ തുടങ്ങി 200-ലധികം ആളുകളെ സ്വന്തം ഭവനത്തിൽ താമസിപ്പിക്കുന്ന വ്യക്തികളെയും നമുക്കറിയാം. ഭവനരഹിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. പണമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ സ്വന്തക്കാരെ സ്വന്തക്കാരായി ഏറ്റുപറയാനവർക്ക് പലപ്പോഴും മടിയുണ്ടാകും. സമൂഹത്തിൽ സ്ഥാനമില്ലാതിരിക്കുന്ന ദരിദ്രൻ എൻ്റെ സഹോദരനാണ് എന്ന് പറയാൻ പലപ്പോഴും സമ്പന്നന് മടി തോന്നിയെന്ന് വരും. സഹായിക്കാൻ വിസമ്മതിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ ഉപവാസത്തിൻ്റെ ഭാഗമായി ഇപ്രകാരമുള്ളത് സംഭവിക്കണം. സ്വന്തക്കാരെ സ്വന്തക്കാരായി തന്നെ സഹായിക്കുക, ഒഴിഞ്ഞു മാറാതിരിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപവാസം അർത്ഥവത്താകും. തീർന്നില്ല, 58-ാമത്തെ അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വീണ്ടും പറയും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നും ദൂരെ അകറ്റുക, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാവും. അപ്പോൾ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ, സമൂഹത്തിൽ സ്ഥാനമുണ്ടാകാൻ, ഹൃദയത്തിൽ സന്തോഷമുണ്ടാവാൻ ദൈവം നമുക്ക് നൽകുന്ന ഉപവാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങളാണ് ഇവിടെ കണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഹൃദയത്തിലാണ് തുടങ്ങേണ്ടത്. ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ ആരംഭിക്കുമ്പോൾ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം എന്താണെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിക്കെഴുതിയ ലേഖനം 1 ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. സ്വന്തമായ സ്വരു കൂട്ടാനുള്ള ശ്രമം, എത്ര കിട്ടിയാലും തൃപ്തിയാവാതെ വീണ്ടും വീണ്ടും വാരി കൂട്ടാനുള്ള ശ്രമത്തിൽ, എത്ര സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും പോരാ എന്ന് വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ അനേകർ വഴിയാധാരമാകുന്നു, പട്ടിണിയാവുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉപവാസത്തിന് അർത്ഥമുണ്ട്. മതി എന്ന് പറയാനായിട്ട് എനിക്ക് കിട്ടിയതിൽ സന്തോഷിക്കാനും കിട്ടിയത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഞാൻ സന്നദ്ധനാവണം. അതിന് അല്പം ത്യാഗം ആവശ്യമായിട്ട് വരും. ഉപവാസം ത്യാഗത്തിൻ്റെയും കൂടി കാലമാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ദിവസം ഒരു ദിവസം ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗിയാണ്, ഒരു നേരത്തെ ആഹാരം യോഗി. രണ്ടു നേരം ഭക്ഷിക്കുന്നവൻ ഭോഗിയാണ്. മൂന്ന് നേരം ഭക്ഷിക്കുന്നവനാകട്ടെ രോഗി, രോഗമായിത്തീരും. നാലു നേരം ഭക്ഷിക്കുന്നവനെ ദ്രോഹി എന്നാണ് പറയുക, സമൂഹത്തെ കൂടി ദ്രോഹിക്കുന്നവനാണ്. അപ്പോഴ് ഒരു മിതത്വം പാലിക്കാനുള്ള അവസരം കൂടിയാണ് ഉപവാസം. അത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യും. കാരണം ഈ ഉപവാസത്തിലൂടെ ത്യാഗത്തിലൂടെ ഞാൻ യേശുവിൻ്റെ കുരിശിൽ പങ്കുചേരുകയാണ്, എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയാണ്. എൻ്റെ ഈ ആത്മനിയന്ത്രണത്തിലൂടെ ത്യാഗത്തിലൂടെ അനേകർക്ക് ജീവൻ നൽകാനും എനിക്ക് സാധിക്കും. ഇപ്രകാരമൊരു ഉപവാസം അനുഷ്ഠിക്കാൻ ദൈവം തന്നെ നമുക്ക് കൃപ നൽകട്ടെ. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. ഇപ്രകാരമാണത് പറയുന്നത്: പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുക. അപ്പോൾ യഥാർത്ഥമായ ഉപവാസം, ദൈവത്തോടൊന്നിച്ച് വസിക്കുന്ന ആ അവസ്ഥ, അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളുമായി ഹൃദയം തുറന്ന് പങ്കുവയ്ക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ അലിവുണ്ടാകാൻ, ക്ഷമിക്കാൻ, കുറ്റം പറച്ചിൽ നിർത്തി മറ്റുള്ളവരെ വെറുക്കുന്നത് മാറ്റിയിട്ട് ഹൃദയത്തിലെല്ലാവർക്കും സ്ഥാനം നൽകാൻ നമുക്ക് സാധിക്കണം. കരുണ കാണിക്കുക, അത് മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയും. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. ഇതന്നെ യേശു പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം. നീതി, കാരുണ്യം, വിശ്വസ്തത, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായ ഉപവാസം ഇപ്രകാരമുള്ള നീതിപൂർവകമായ കരുണയോടുകൂടിയ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കണം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയോടുകൂടെ വസിക്കാനായിട്ട് ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങയോടുകൂടെ വസിക്കാൻ എന്താണ് ആവശ്യമെന്ന് അവിടെ ഞങ്ങളെ പ്രവാചകന്മാരിലൂടെ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ പറഞ്ഞതെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. നീതി പ്രവർത്തിക്കണം, ഞങ്ങൾ വിനയിതരായി ചരിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം. അങ്ങയോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളിൽ നീതിബോധവും കാരുണ്യവും അലിവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കടന്നു വന്ന് ദൈവത്തിൻ്റെ ഈ സന്ദേശം സ്വീകരിച്ച് ജീവിക്കാനുള്ള കൃപ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.